പ്രൈസ് ദ ലോർഡ്. ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിൻ്റെ ബൈബിൾ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 18:28 വാക്യം, സാംസ് 18:28. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ആരാണ് എൻ്റെ ദീപത്തെ കത്തിക്കുന്നത്? ആരാണ് എൻ്റെ ദീപം മൂലം ജീവിതത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുന്നത് എന്ന ആ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. യഹോവ ദീപം കത്തിക്കുന്നതിനാൽ നമുക്ക് ആ ദീപത്തിന് കത്തിച്ച ദീപം എന്ന് പേരിടാം. ആൻ എൻലൈറ്റഡ് ലാംപ്. തിരുവനന്തപുരത്തെ പത്മനാഭപുരം കോട്ടയ്ക്കുള്ളിലെ ഒരു ഭവനമായിരുന്നു രാമകൃഷ്ണൻ്റേത്. ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ വിദ്വേഷം പ്രകടമാക്കിയ രാമകൃഷ്ണൻ ഒരു ശക്തനായ നിരീശ്വരവാദിയായി മാറി. നിരീശ്വരവാദികളോട് തർക്കിക്കുവാൻ അദ്ദേഹം വചനം പഠിച്ചു തുടങ്ങി. വചനം പഠിച്ചു തുടങ്ങിയ അദ്ദേഹത്തിന് ഒരിക്കൽ ജീവിതത്തിൽ ഒരനുഭവമുണ്ടായി. നായർ തറവാട്ടിൽ നിന്നും മതം മാറിയ ഒരു മനുഷ്യനോട് തർക്കിക്കുവാൻ രാമകൃഷ്ണൻ്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. എതിർക്കുക എന്ന ഉദ്ദേശത്തോട് മാത്രം വചനം പഠിച്ചവൻ്റെ സമാധാനം എതിർക്കുക എന്ന ചിന്ത വന്നപ്പോൾ തന്നെ നഷ്ടമായി തുടങ്ങിയിരുന്നു. അന്ന് വളരെ വാക്ചാതുര്യത്തോടെ തർക്കിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളം കലങ്ങിമറിയുന്ന ഒരു കടൽത്തിര പോലെയായി. സമാധാനം നഷ്ടമായ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനായി തീരുമാനിച്ചു. ആത്മഹത്യയ്ക്കായി വിഷം കയ്യിലെടുത്തപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യെശയ്യാപ്രവചനം 57:20 വാക്യം വായിക്കണമെന്ന് തോന്നി. യെശയ്യാ 57:20. ദുഷ്ടൻ്റെ മനസ്സ് കലങ്ങിമറിയുന്ന കടൽത്തിര പോലെയാകുന്നുവെന്ന് ആ വചനഭാഗം വ്യക്തമാക്കിയപ്പോൾ തൻ്റെ മനസ്സിൻ്റെ അവസ്ഥയായിരുന്നുവല്ലോ ദൈവവചനത്തിൽ കൂടി ദൈവവചനോട് സംസാരിച്ചതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. തൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തി തന്ന ആത്മനാഥനെ സ്വീകരിച്ച് അദ്ദേഹം ആത്മഹത്യ ഒഴിവാക്കി. മാത്രമല്ല, നിത്യനരകത്തിൻ്റെ ഓഹരി ഉപേക്ഷിച്ച് നിത്യജീവന് അവകാശിയായി തീരുകയും ചെയ്തു. യഹോവ അവനിലെ ദീപം കത്തിച്ചപ്പോൾ, എപ്പോൾ അവൻ ആത്മനാഥനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചോ ആ നാഴികയിൽ യഹോവ അവനിലെ ദീപം കത്തിച്ചു. ആ നാഴികയിൽ തന്നെ അവൻ്റെ അന്ധകാരം മാറുകയും അവൻ്റെ ഹൃദയം പ്രകാശമാകുകയും ചെയ്തു. ലോകപ്രകാരമുള്ള ഇരുട്ടിനെ മാറ്റുവാൻ നാം വിളക്ക് കത്തിച്ചാൽ മതി. മനുഷ്യർ തെളിയിക്കുന്ന വിളക്ക് ഏത് സമയവും കെട്ടുപോകുന്നു. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കത്തിക്കുന്ന വിളക്ക് അതൊരു മറ്റൊരു മനുഷ്യനെ കെടുത്തിക്കളയുവാൻ സാധ്യമല്ല. ശത്രുവാകുന്ന പിശാചിനും അതണയ്ക്കുവാൻ കഴിയുന്നതല്ല. യോഹന്നാൻ 9 യേശു പിറവിയിലെ കുരുടനായ ഒരുവനെ സൗഖ്യമാക്കിയതായി കാണാം. ഈ മനുഷ്യൻ്റെ കാഴ്ചയെ അംഗീകരിക്കുവാൻ മടിക്കുന്നവരാണ് യഥാർത്ഥ കുരുടന്മാർ, അഥവാ അന്ധകാരത്തിൽ കഴിയുന്നവർ. കണ്ണു തുറന്നവനെ പറ്റി അനുഭവസ്ഥനായ ആ വ്യക്തി പറയുന്നത് ശ്രദ്ധിക്കാത്തവരാണ് യഥാർത്ഥ കുരുടന്മാർ. ദൈവപുത്രനെ കണ്ടെത്തിയവൻ്റെ വിളക്ക് അവർ അണയ്ക്കുവാൻ ശ്രമിച്ചത് വിഫലമായിപ്പോയി. യോഹന്നാൻ 9:27-32 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. കാരണം യേശു കത്തിച്ച വിളക്ക് മറ്റ് ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കെടുത്തുവാൻ കഴിയുകയില്ല. ഈ കാഴ്ച ലഭിച്ചവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും സ്വർഗത്തിൽ നിന്ന് ഒരുവൻ വന്ന് അവനല്ലാതെ കാഴ്ച തരാൻ കഴിയുന്നവൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത്? അവൻ മനസ്സിലാക്കിയിട്ടും കാഴ്ചയുണ്ടെന്ന് അഭിമാനിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം വഴിയെ പോകുന്നവൻ്റെ മുൻപിൽ എപ്പോഴും അന്ധകാരമാണ്. ഇരുട്ടിൻ്റെ വഴിയെ പോകുന്നവരിൽ നിന്ന് ദൈവം ചിലരെ തിരഞ്ഞെടുക്കും. അപ്പോസ്തല പ്രവൃത്തി 9:1-2 വാക്യങ്ങളിൽ കാണുന്ന ശൗലിൻ്റെ പ്രവൃത്തി നമുക്കൊന്ന് നോക്കാം. പുറംകണ്ണ് കാണുന്നവൻ്റെ പ്രവൃത്തി ഹീനമാകയാൽ ഉള്ളം മുഴുവനും ഇരുട്ടാണ്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള അധികാരപത്രം കരസ്ഥമാക്കിയവനാണ് ശൗൽ. അവൻ പിതൃപാരമ്പര്യം മുറുകെ പിടിക്കുകയും സഭയെ മുടിക്കുവാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള അധികാരപത്രമായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:13-14 വാക്യങ്ങളിൽ പൗലോസായി തീർന്ന ശൗൽ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യഹോവ ഇരുട്ടിൽ നടന്നവനെ കണ്ടെത്തി അവനിലെ വിളക്ക് കത്തിച്ചത് എങ്ങനെയാണെന്ന് വചനഭാഗം വ്യക്തമാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:1 അവനെ ഒരു പ്രകാശം ചുറ്റി മിന്നി താഴെ വീണ ശൗലിൻ്റെ ഇതുവരെ കാഴ്ച നൽകിയ കണ്ണ് അപ്പോൾ ഇരുണ്ടുപോയി, എങ്കിലും അവൻ്റെ ഉള്ളം പ്രകാശിതമായി. യേശു അവനോടൊരു ചോദ്യം ചോദിക്കുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അവൻ മറു ചോദ്യം ചോദിച്ചത് നീ ആരാകുന്നു കർത്താവേ എന്നാണ്. അത് അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ന സംശയമാണ്. ആ സംശയമുള്ള ചോദ്യവും അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളും അറിയുന്ന കർത്താവ് അവൻ്റെ ഉള്ളിലെ വിളക്ക് പ്രകാശപ്പെടുത്തുവാൻ തുടങ്ങി. ക്രിസ്തുവിനെ തന്നിൽ വെളിപ്പെടുത്തുവാൻ അവൻ തയ്യാറായപ്പോൾ ശൗലിൻ്റെ അന്ധകാരവും ഉള്ളിലെ അന്ധകാരവും അവൻ്റെ പേരും മാറി. വെളിച്ചമുള്ളിലെത്തിയവൻ പൗലോസായി മാറി, അവൻ ക്രിസ്തുവിനായി പ്രകാശിച്ചു. യഹോവ കത്തിച്ച ദീപം ഉള്ളിൽ പ്രകാശിക്കുന്നവൻ അല്ലെങ്കിൽ ഉള്ളിൽ പ്രകാശം പ്രാപിച്ചവൻ്റെ 4 പ്രത്യേകതകൾ ദൈവവചനത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം. 1, അവൻ പുതുസൃഷ്ടിയാണ്. കരുണയും സമാധാനവും ലഭിപ്പാൻ പുതുസൃഷ്ടിയാകേണ്ടത് ആവശ്യമാണെന്ന് ഗലാത്യർ 1:15 കാണാം. അതിനൊരുവൻ ആദ്യം ചെയ്യേണ്ടത് ഒരുവൻ ക്രിസ്തുവിലാകുക. 2 കൊരിന്ത്യർ 5:17-18 വാക്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നതാണ്. 2, പുതുജനനം പ്രാപിക്കണം. സൃഷ്ടിപ്പ് നടക്കേണ്ടുന്നത് ആവശ്യമാകയാൽ ഒരു ഉത്ഭവം നടന്നേ മതിയാകുകയുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:5 വാക്യത്തിൽ അതെങ്ങനെയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 3, പുതു മനുഷ്യൻ. ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് പുതിയ മനുഷ്യനാകുകയാണ് വേണ്ടത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:22-24 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4, പുതുജീവിതം പ്രാപിക്കുക. 6:6-8 പാപശരീരത്തിന് നീക്കം വരുത്തി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ പുതുജീവിതം നയിക്കണം. അപ്പോൾ ഉള്ളിൽ പ്രകാശം ലഭിക്കുന്നവൻ്റെ ജീവിതത്തിൽ 4 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 1, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 2, അവൻ പുതുജനനം പ്രാപിക്കുന്നു. 3, അവൻ പുതുമനുഷ്യനാകുന്നു. പുതുമനുഷ്യനായവൻ പുതു ജീവിതവും നയിക്കുന്നു. പ്രിയരെ, യഹോവ കത്തിച്ച വിളക്കായി ഈ ലോകത്തിൽ പുതിയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജഡത്തിനായി ചിന്തിക്കാതെ ക്രിസ്തുവിനെ ധരിക്കുന്നവരായി കത്തിച്ച വിളക്കുകളായി പുതിയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.